പേജ് 133. മരണം വരെ ശയനം. ഉച്ചയായി. സൂര്യൻ തളയ്ക്കുമീതെ ജ്വലിച്ചുകൊണ്ടിരുന്നു. അംഗദൻ തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ല. മാരുതിയുടെ ശാസനയും ഉപദേശവും നിഷ്ഫലമായി. അംഗദനെ അവന്റെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ജാമ്പവാനൻ തീവ്ര ശ്രമം നടത്തി. അംഗദൻ മൗനം തുടർന്നു. നേരം ചെല്ലും തോറും അംഗദന്റെ തീരുമാനത്തിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. മാരുതി ക്ഷുഭിതനായി. അയാൾ പറഞ്ഞു, യുവാവേ, സുഗ്രീവനോടുള്ള പകയാണ് നിന്റെ മനസ്സിൽ. അതൊടുങ്ങുന്നില്ല. അതുകൊണ്ടാണ് ഈ കടൽ തീരത്ത് കിടന്ന് മരണം വരിച്ചുകൊള്ളാൻ നീ ഇവരോട് പറയുന്നത്. ഇതൊട്ടും നല്ലതിനല്ല. ഇത് തുടർന്നാൽ ഇക്കാണുന്ന അനുയായികളിൽ ഒരാൾ പോലും നിന്നോടൊപ്പം ഉണ്ടാകില്ല. അവർ നിന്നെ വിട്ട് ഓടിപ്പോകും. കിഷ്കിന്ധത്തിലേക്ക് തിരിച്ചു പോകുന്ന ദിവസം സ്വപ്നം കാണുന്നവരാണ് അവർ. അവർക്ക് പ്രിയപ്പെട്ടതെല്ലാം അവിടെയാണ്. നീയാകട്ടെ മരണത്തിന്റെ കുഴലൂത്ത് അവരെ കേൾപ്പിക്കുന്നു. ഈ കടൽ തീരത്ത് കിടന്ന് ജീവൻ വെടിയുന്നതാണ് തിരിച്ചു പോകുന്നതിനേക്കാൾ ശ്രേഷ്ഠം എന്നുപദേശിക്കുന്നു. ഇതറിഞ്ഞാൽ കിഷ്കിന്ധത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും കൂടി നിന്നെ കൈവിടും. നീ ഒറ്റിക്കൊടുക്കപ്പെടും. ഒടുവിൽ ഒരു പുല്ല് ഇളകിയാൽ പോലും ഭയന്ന് വിറയ്ക്കുന്നവനായി ഇവിടെ ഒറ്റയ്ക്ക് നീ നിന്റെ മരണത്തെ അഭിമുഖീകരിക്കും. അംഗദൻ അക്ഷോഭനായിരുന്ന് കേട്ടു. മാരുതി അസ്വസ്ഥനായിരുന്നു. അയാളുടെ വാക്കുകൾ പരുഷവുമായിരുന്നു. ജീവത്യാഗത്തിന് തയ്യാറായി വെള്ളം പോലെ ഒഴുകി വന്ന് അംഗദനെ ചൂഴുന്ന അനുയായികളെ കണ്ട് അയാൾ കുപിതനായി. എന്തു ചെയ്തും ഈ നീക്കം ചെറുക്കുക, അയാൾ ദിവിദനോട് പറഞ്ഞു. ദേശദ്രോഹപരമായ നീക്കമാണിത്. ഭീഷണിയോ പ്രലോഭനമോ മർദ്ദനമോ ഏതു മുറയും ഉപയോഗിക്കാം. മറ്റുള്ളവർക്ക് പാഠമാകുമെങ്കിൽ കൊലയും അനുവദനീയമാണ്. സുഗ്രീവൻ നിങ്ങളെ ന്യായീകരിക്കുകയേ ഉള്ളൂ. മാരുതി, പാതയുടെ അങ്ങേയറ്റത്ത് ആഴമേറിയ കിടങ്ങാണെന്നറിഞ്ഞ പിന്മടക്കം സാധ്യമല്ലാത്ത യോദ്ധാവ്. കൂടെയുള്ളത് വീരുക്കളും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരും ചാഞ്ചാട്ട മനോഭാവക്കാരുമാണ്. സുഗ്രീവൻ ക്ഷമിക്കില്ല. അവർ ഒരേ ശ്വാസത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. സുഗ്രീവൻ നമ്മുടെ കൂടെ നിൽക്കില്ല. അധികാരം കയ്യിൽ കിട്ടിയവന്റെ മുന്നിൽ പൊടുന്നനെ രണ്ടു വാതിലുകൾ തുറക്കപ്പെടും. ഒന്ന് അധികാരത്തിന്റെ നിശാസഞ്ചാരങ്ങളിലേക്ക്, രണ്ടാമത്തേത് ജനഹൃദയങ്ങളിലേക്ക്. സ്വേച്ഛാധിപതികൾ രണ്ടാമത്തെ വാതിൽ കാണാറ് പോലുമില്ല. കിഷ്കിന്ധത്തിൽ ഇലപൊഴിയും കാലം വരാറുണ്ട്. വിളറി മഞ്ഞക്കുത്ത് വീണ ഇലകൾ ഒറ്റയ്ക്കൊറ്റയ്ക്കും ചിലപ്പോൾ കൂട്ടമായും പൊഴിഞ്ഞു വീഴും. നഗ്ന ശിഖരങ്ങൾ കാട്ടി മരങ്ങൾ വ്യസനിച്ചു നിൽക്കും. അപ്പോൾ കണ്ണഞ്ചിക്കുന്ന വെളിച്ചത്തിന്റെ ചീലുകൾ പരസ്പരം കീറിമുറിച്ചുകൊണ്ട് കടന്നു പോകുന്നത് കാണാം. ആ കാലം ആരും ഇഷ്ടപ്പെടുന്നില്ല. ഒരേ തണലിന്റെയും തണുപ്പിന്റെയും കൂട്ടിപ്പിടുത്തതിൽ കിടക്കാനാണ് ആളുകൾക്കിഷ്ടം. ചിലപ്പോൾ ചിലരെ ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ട് സംഘബലം വേറൊരു രീതിയിൽ ശക്തിപ്പെടും. താരന്റെ ഇപ്പോഴത്തെ ഏകാന്തത അങ്ങനെ ഉണ്ടായതാണ്. ഏത് കോണിൽ നിന്ന് നോക്കിയാലും അയാൾക്കിപ്പോൾ ഒറ്റപ്പെട്ടവന്റെ മുഖമാണ്. വലിഞ്ഞു മുറുകിയ മാംസപേശികളോടെ എല്ലായ്പ്പോഴും ആ ചതുരമുഖം. മൗനമുദ്രിതമായ അന്തരങ്ങൾ, വരണ്ട കണ്ണുകൾ, ചുറ്റും നടക്കുന്നതിനപ്പുറത്തേക്ക് നീട്ടിവെക്കപ്പെട്ട നോട്ടം, പ്രച്ഛന്നമായ ആദരണങ്ങളുടെയും നിന്ദാസ്തുതികളുടെയും പൊരുൾ പിടികിട്ടുന്നുണ്ട് എന്നറിയിക്കുന്ന ചില മൂളലുകൾ മാത്രം. അംഗദിനു വേണ്ടിയല്ലായിരുന്നെങ്കിൽ ലജ്ജാകരങ്ങളായ ഒരുപാട് സന്ദർഭങ്ങളിൽ അയാൾ നേർക്കുനേർപ്പൊരുതിയേനെ. സാഹചര്യങ്ങളുടെ അടിയന്തര സ്വഭാവം ഇപ്പോൾ വീണ്ടും വായ് തുറക്കാൻ അയാളെ പ്രേരിപ്പിക്കുന്നു. അതിരുകവിഞ്ഞ സങ്കോചത്തോടെ തനിക്ക് തോന്നിയ ഒരു പോംവഴി നിർദ്ദേശിക്കാൻ അയാൾ അനുവാദം ചോദിച്ചു. പുച്ഛം പുരണ്ട ചിരിയോട് ദിവിദൻ പറഞ്ഞു, പറയൂ പറയൂ. അത് കഴിഞ്ഞിട്ട് കൊച്ചുമകനെ അല്പം ഉപദേശിച്ച് നേർവഴിക്ക് കൊണ്ടുവരൂ. താരൻ അയാളുടെ പരിഹാസത്തെ അവഗണിച്ചു. തന്റെ നിശ്ചയത്തിൽ നിന്ന് ഇളകാൻ കൂട്ടാക്കാതെ ഗംഭീരഭാവത്തോടെ തൊട്ടടുത്തിരിക്കുന്ന അംഗദനെ നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അയാൾ പറഞ്ഞു, നമുക്ക് സ്വയംപ്രഭയെ തന്നെ ആശ്രയിക്കാം. മായാനിർമ്മിതമായ ആ ഗുഹയിൽ ആർക്കും കടന്നുവരാനാകില്ല. ഭക്ഷണവും വെള്ളവും സുഭിക്ഷമായുണ്ട്. രാമനോ സുഗ്രീവനോ ഇപ്പോൾ നമ്മളെ കൊന്നുകളയാതിരിക്കലാണ് വേണ്ടത്. അതിന് ഏറ്റവും പറ്റിയ ഇടം ഈ ഗുഹ തന്നെയാണ്. അവിടെ ചെന്ന് കൂടിയാലോചിച്ച് വ്യക്തമായ ധാരണകളോടെ സീതാന്വേഷണം വീണ്ടും തുടരാമെന്നാണ് എന്റെ അഭിപ്രായം. തെക്കുതിക്കിനെ പറ്റി ഏറെ അറിയാവുന്ന സ്വയംപ്രഭയും നമ്മളെ സഹായിക്കാതിരിക്കില്ല. താരന്റെ വാക്കുകൾ ആ നിമിഷം തന്നെ തിരസ്കരിക്കപ്പെട്ടു. രാജ്യം കഴുകന്റെ കൂർത്ത നഗരങ്ങളിൽ കിടന്ന് പിടയുകയാണ്. ഈ സമയത്ത് സ്വയംപ്രഭയുടെ ഗുഹയിൽ സുഖവാസത്തിന് പോകാൻ ഞങ്ങളില്ല. ദിവിദൻ, സുഹോത്രൻ, നീലൻ, നളൻ, ജാമ്പവാൻ, ദളപതികൾ എല്ലാവരും ഒറ്റക്കെട്ട്, ഒരേ അഭിപ്രായം, ഒരേ ദേശസ്നേഹം. എത്ര പെട്ടെന്നാണ് ഒരാൾ ദേശസ്നേഹം ഇല്ലാത്തവനായി മുദ്രയടിക്കപ്പെടുന്നത്. താരന്റെ കണ്ണുകൾ മാരുതിയുടെ മുഖത്തുറച്ചു. അയാൾക്കൊന്നും പറയാനില്ലേ? ദേശമാണ് എല്ലാറ്റിനും വലുത്. നമ്മുടെ മരണമെന്നത് ദേശത്തെക്കാളൊക്കെ എത്രയോ നിസ്സാരമായ കാര്യമാണ്. ദേശത്തേക്ക് തിരിച്ചു പോവുക തന്നെയാണ് വേണ്ടത്, മാരുതി പറഞ്ഞു. ഇത്തവണ താരൻ ചിരിച്ചു. ചിരിയുടെ ചീളുകൾ മാരുതിയുടെ മേൽ ചെന്നുകൊണ്ടു. തിരിച്ചു ചെന്നാൽ കൊല്ലപ്പെടുന്നവരുടെ കൂട്ടത്തിൽ താങ്കൾ ഉണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം. മാരുതിയുടെ നോട്ടം തെന്നിമാറി. അയാൾ അസ്വസ്ഥനായി. അയാളുടെ അനുയായികൾ കൈകൾ ഉയർത്തി താരനെ ആക്രമിക്കാനൊരുങ്ങി. മാരുതി അവരെ തടഞ്ഞു. അതുവരെ മൗനമായിരുന്നു കാണുകയും കേൾക്കുകയുമായിരുന്നു അംഗദൻ അപ്പോൾ എഴുന്നേറ്റ് നിന്നു. എന്നെ യുവരാജാവാക്കിയത് ദേശമല്ല, രാമനാണ്. അത് സുഗ്രീവന്റെ ആഗ്രഹമല്ല, രാമന്റെ ദീക്ഷയാണ്. എന്റെ അച്ഛനെ കൊന്നതിനു പകരം എനിക്ക് തന്ന വില കുറഞ്ഞ പാരിതോഷികം ഇത് എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ടെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഇളയച്ചനറിയാം കീഴ്വഴക്കം അനുസരിച്ചല്ല ഇളയച്ചൻ കിഷ്കിന്ധത്തിന്റെ നാടുവാഴിയായിട്ടുള്ളത്. ഇളക്കമുള്ള നാടുവാഴിത്തം പോലെ അസുഖകരമായിട്ട് എന്തുണ്ട് മാരുതി അമ്മാവ? എനിക്കറിയാം. അംഗദൻ എല്ലായ്പ്പോഴും ഇളയച്ചന്റെ കണ്ണിലേക്ക് അരടാണ്, തടസ്സമാണ്. എടുത്തു കളഞ്ഞാലേ സുഖമാകും. കൽപ്പന ലംഘിച്ച് തിരിച്ചു ചെല്ലുന്ന അംഗദനെ കണ്ട് രാമന് വിഷാദം തോന്നിയേക്കാം. സുഗ്രീവൻ പക്ഷി ആനന്ദിക്കും. അവരാധിയുടെ മരണം നടപ്പാക്കുന്നതിൽ നിന്ന് അയാളെ ആരും തടയില്ല. സുഗ്രീവൻ നിങ്ങളെ ആരെയും കൊല്ലില്ല. ഞാനാകട്ടെ അയാളുടെ കൈകൊണ്ട് മരിക്കാൻ ഒരുക്കവുമില്ല. എന്റെ തീരുമാനം ഉറച്ചതാണ്. പരാജിതനായി ഞാൻ കിഷ്കിന്ധത്തിലേക്ക് മടങ്ങുകയില്ല. ആഹ്ലാദാരവം കൊണ്ട് അപ്പോൾ അവിടെ മറ്റൊരു കടലും അതിലെ തിരമാലകളും ഇളകിമറിഞ്ഞു. ആയിരം ആയിരം കൈകൾ വായുവിലുയർന്നു വീശി. ഞങ്ങൾ എന്നും നിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. സന്തോഷത്തിൽ മാത്രമല്ല, നിന്റെ സങ്കടത്തിലും ഒപ്പം നിന്നവരാണ് ഞങ്ങൾ. മരണത്തിലും ഞങ്ങൾ ഒപ്പമുണ്ടാവും. മടങ്ങിപ്പോയി സുഗ്രീവ പ്രഭുവിന്റെ കൈയാൽ മരിക്കുന്നതിനേക്കാൾ ഇവിടെ നിന്നോട് ചേർന്ന് കിടന്ന് പ്രായോപവേശം നടത്താൻ ഞങ്ങൾ ഒരുക്കമാണ്. അവരുടെ ആവേശം അതിരത്തിലായിരുന്നു. അംഗത്തിന് ചുറ്റും വെള്ളം പോലെ വന്ന് ചൂഴ്ന്നുകൊണ്ടിരിക്കുന്ന അനുയായികളെ കണ്ട് മാരുതി വിഷണ്ണനായി. അയാൾ അവർക്കിടയിലേക്ക് നടന്നു ചെന്നു. രണ്ടു കൈയും ഉയർത്തിപ്പിടിച്ച് തന്നെ കേൾക്കാൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും കാത്തിരിക്കുന്ന വസതിയെയും പ്രിയപ്പെട്ട ദേശത്തെയും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ദുർബലനും ഭീരുവുമായ ഈ കുട്ടിയുടെ വാക്കുകളാണോ നിങ്ങൾ നടപ്പാക്കാൻ പോകുന്നത്? അവന്റെ ഉള്ളിൽ പകയിരുന്ന് നീറുകയാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? വാലിയെ കൊന്നതിന് പകരം ചോദിക്കേണ്ട സമയമാണോ ഇത്? നമ്മുടെ രാജ്യം അത്യാപത്തിലാണ്. എത്രയും വേഗം തിരിച്ചു ചെന്ന് അന്വേഷണത്തിന്റെ ഗതി ബോധിപ്പിച്ചില്ലെങ്കിൽ രാമലക്ഷ്മണന്മാർ കിഷ്കിന്ധം ചുട്ടുപൊടിക്കും. ഇപ്പോൾ തന്നെ അത് സംഭവിച്ചു എന്ന് ആർക്കറിയാം. അവിടെയുള്ളവരെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയുമില്ലാത്തത് അത്ഭുതം തന്നെ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ വലുത് തന്നെ. എനിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ കുട്ടികളുടെ ജീവനോ? അംഗത്തിന്റെ വാക്കുകൾക്ക് നിങ്ങൾ വില കൽപ്പിക്കരുത്. ഞാൻ ഇതിനെ അനുകൂലിക്കില്ല. എന്നെ പോലെ തന്നെ ദുരിതനോ നളനോ മൈന്ദനോ ജാമ്പവാനോ അനുകൂലിക്കില്ല. സുഹോത്രൻ അനുകൂലിക്കില്ല. നീലനും ശരഭനും അനുകൂലിക്കില്ല. ഞങ്ങളെ കൊണ്ട് ഈ പ്രായോഗവശം അംഗീകരിപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. തിരിച്ചുപോയി വീരമരണം കൈവരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഒരു കാര്യം തീർച്ചയാണ്, എത്ര പ്രിയപ്പെട്ടവനെങ്കിലും ദേശത്തിന് ദ്രോഹം വരുന്നത് പ്രവർത്തിക്കുന്നതിനെ ഒറ്റപ്പെടുത്തണം. അതാണ് ധർമ്മം. മാരുതി പറഞ്ഞു നിർത്തി. ദേശം, വാസം, വസതി, സ്ത്രീ, സന്തതി ഈ വക കാര്യങ്ങൾ വരുമ്പോൾ മനുഷ്യർ സംശയാലുക്കളായി തീരുക സ്വാഭാവികം. ചാഞ്ചാടുന്ന മനസ്സോടെ അവർ അംഗദന് മാരുതിക്കുമിടയിൽ തപ്പി തടഞ്ഞു. അംഗദനാവട്ടെ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതല്ലാതെ മാരുതിയുടെ വാക്കുകളോട് പ്രതികരിക്കുകയോ തന്റെ ഇടം വിശദീകരിക്കുകയോ ചെയ്തില്ല. അയാൾ അപ്പോഴും ആ പൊരുവയിലിൽ പൂർവ്വദിക്കുന്ന അഭിമുഖമായി ചമ്രം വടിഞ്ഞ് മിഴികൾ പൂട്ടിയിരിക്കുകയാണ്. അംഗദൻ സ്വന്തം ജീവന്റെ കാര്യം മാത്രമാണ് പറയുന്നതെന്നും മാരുതി ദേശത്തിന്റെ മൊത്തം രക്ഷയെപ്പറ്റി ഉത്കണ്ഠാകുലനാണെന്നും അവർക്ക് തോന്നി. ഇരുപക്ഷവും ചിന്തിച്ചു നോക്കാൻ തയ്യാറായവർക്ക് വാലിയെ കൊന്നതിന്റെ പക തീർക്കേണ്ട സമയമല്ല ഇതെന്ന് അഭിപ്രായമുണ്ടായി. തിരിച്ചു ചെന്നാൽ സുഗ്രീവനോട് മാപ്പുപേക്ഷിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ആപത്തകറ്റാമെന്ന മാരുതിയുടെ ഉറപ്പ് അവരുടെ ഉള്ളിൽ ആശ അങ്കുരിപ്പിച്ചു തുടങ്ങി. താരന്റെ സുഹൃത്തും ബന്ധുമായ മാവനന്റെ നേതൃത്വത്തിൽ ഒരിക്കൽ കൂടി അംഗദനെ അനുനയിപ്പിക്കുന്നതിന് അവർ ശ്രമം നടത്തി. താരനും മാവലനും മാരുതിയും മന്ത്രിമാരും ദളപതികളും ഒത്തുചേർന്നു. കുഞ്ഞെ, നീ എന്തിനെ പേടിക്കുന്നു? സുഗ്രീവൻ നിനക്ക് പ്രിയമേ ചെയ്യൂ. നീ അത് തിരിച്ചറിയാഞ്ഞിട്ടാണ്? ജാമ്പവൻ പറഞ്ഞു. നിന്റെ അമ്മയോട് അതിയായ പ്രേമമുള്ളവനാണ് സുഗ്രീവൻ. അവൾക്ക് ദുഃഖം വരുത്തുന്ന യാതൊന്നും അയാൾ ചെയ്യില്ല. നിന്നെ നഷ്ടപ്പെടാൻ താരയോ താരയെ നഷ്ടപ്പെടാൻ സുഗ്രീവനോ തയ്യാറാവില്ല. അമ്മ കാത്തിരിക്കുന്നുണ്ട്. കിഷ്കിന്ധത്തിനും നിന്നെ വേണം. നമുക്ക് തിരിച്ചു പോകാം. സുഗ്രീവൻ ധർമ്മിഷ്ഠനാണ്. ഉപദേശങ്ങൾ കേൾക്കുംതോറും തീയിൽ വെച്ച് ലോകം പോയി അംഗദന്റെ മുഖം പഴുത്ത് ജ്വലിക്കാൻ തുടങ്ങി. ഗുരുകാരണവന്മാരോടുള്ള ആദരവ് പോലും ഒരു നിമിഷത്തേക്ക് അവൻ മറന്നു. സുഗ്രീവന്റെ ധർമ്മിഷ്ഠതയെ പറ്റി പറഞ്ഞ് മാരുതി അമ്മാവന്റെ നേർക്ക് നോക്കുക പോലും ചെയ്യാതെ അവൻ പറഞ്ഞു, ധർമ്മിഷ്ഠൻ. ഭ്രാതൃഹത്യ നടത്താൻ പരദേശിയെ കൂട്ടുപിടിച്ചവന്റെ ധർമ്മനിഷ്ഠയെ പറ്റി നിങ്ങൾ എന്തിനിങ്ങനെ വാചാലനാകുന്നു? പിന്നെ സ്വയം നിയന്ത്രിച്ച് അവരെ തൊഴുതുകൊണ്ട് അവൻ തുടർന്നു. വാലിയെ കൊന്നപ്പോൾ നമ്മൾ ഓരോരുത്തരെയുമാണ് കൊന്നത്. ചതിയിൽ ഞാൻ ഭീരുവല്ല, അപരാധിയുമല്ല. നിങ്ങളോടൊപ്പം തിരിച്ചു വന്നാൽ കൊന്നുകളഞ്ഞില്ലെങ്കിൽ തന്നെ ധർമ്മിഷ്ഠനായ എന്റെ ഇളയച്ഛൻ എന്നെ കാരാഗ്രഹത്തിലടയ്ക്കും. അതുകൊണ്ട് മാതരരെ, ഗുരുക്കന്മാരെ, ബന്ധുക്കളെ, മിത്രങ്ങളെ, നിങ്ങളെല്ലാവരും തിരിച്ചു പോവുക. സുഗ്രീവന്റെ തടവറയിൽ കിടക്കുന്നതിനേക്കാൾ ഈ കടൽ തീരത്തെ ഏകാന്തവാസം ഞാൻ ഇഷ്ടപ്പെടുന്നു. അയാളുടെ കൈയാൽ മരിക്കുന്നതിനേക്കാൾ ഇവിടെ നിരാഹാരം കെടുന്ന് മരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ തിരിച്ചു പോവണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വാലിയുടെ മകൻ അപമാനിതനായി മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് രാമലക്ഷ്മണന്മാരെ അറിയിക്കണം. ഇളയച്ചനെ എന്റെ ഈ തീരുമാനം വിനയത്തോടെ അറിയിക്കുക. മാതാവായ രമയോട് എന്റെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കണം. എന്റെ കൂട്ടമ്മമാരും സ്നേഹിതകളും ഈ തീരുമാനത്തിൽ ദുഃഖിതരാകരുതെന്ന് അപേക്ഷിക്കണം. ആർക്കെങ്കിലും മനഃശക്തി ഉണ്ടെങ്കിൽ എന്റെ കളിക്കൂട്ടുകാരി ഇയയെ സമാധാനിപ്പിക്കുക. ഭാഗ്യം കെട്ട എന്റെ അമ്മയെ ആശ്വസിപ്പിക്കണം. അംഗദൻ പറഞ്ഞു നിർത്തി. അപ്പോഴേക്കും ശിശു സഹജമായ രീതിയിൽ കണ്ണു നിറഞ്ഞ് ചുണ്ടുകൾ വരച്ച് സങ്കടം തിങ്ങി അവൻ വല്ലാതായി. കലയ്ക്കുമീതെ കൈകൾ ഉയർത്തി അവൻ എല്ലാവരെയും തൊഴുതു. അപ്പോൾ അസ്തമയ സൂര്യനെ അവർ അവന്റെ കൈവലയത്തിനുള്ളിൽ കണ്ടു. അവൻ ഒരു കുമ്പിൾ ജലം കോരിയെടുത്ത് സൂര്യനെ സ്തുതിച്ചു. കമിഴ്ന്നു കിടന്ന് ഭൂമിയെ നമിച്ചു. കൈകൂപ്പി മൂന്നൂർ സകല ചരാചരങ്ങളെയും നമിച്ചു. എന്നിട്ട് തെക്കോട്ട് തലവെച്ച് ആ കടൽ തീരത്ത് നീണ്ടു നിവർന്നു കിടന്നു. ഇനി ജലപാനമില്ല, മരണം വരെ ശയനം.